The book of Isaiah chapter 6 verse 6 nu vaakyam namukku
Isaiah pravachakinte pustakam 6th adhyayam 6th vaakyam
Madi praise God namukku ellavarkum ariyamna devojanam aanu
this passage is very familiar to us
inda pagal kalam nammle deiva sannidhiyil kadannu vanna namukku santoshippanayittu kadiyunnillengil pinne evide namukku santoshippanayittu kadiyum
if you are not able to find joy in the presence of the Lord where else can we find it
praise God hallelujah
praise the Lord
nammada naduvil sarva shaktanaya deivumaanu അവന്റെ സാന്നിധ്യമാണ് എഴുന്നള്ളി വസിച്ചിരിക്കുന്നത്
We need to understand that it is God's presence that is here in the midst of us
ഇവിടെ നമ്മൾ വായിച്ചത് അപ്പോൾ സാറാഫുകളിൽ വേഴ്സ് 6 സാറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കുടിൽ കൊണ്ട് ഒരു തീക്കനൽ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ പറന്നു വന്നു
Verse 6 one of the seraphim flew to me having in his hand a live coal which he had taken with the tongs from the altar
അത് എന്റെ വായെ തൊടുവിച്ചു
and he touched my mouth with it
ഇതാ ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി നിന്റെ പാപത്തിനെ പരിഹാരം വന്നിരിക്കുന്നു എന്ന്
പറഞ്ഞു and said behold this has touched your lips your iniquity is taken away and your sin purged
ദൈവത്തിന്റെ ദാസനായ എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലെ ശക്തനായ വലിയ പ്രവാചകന്റെ യെശയ്യാവിന്റെ ജീവിതത്തിൽ ദൈവം രൂപാന്തരം വർദ്ധിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും
We see a God who made a change who brought forth a change in one of the major prophets in the Old Testament
യെശയ്യാവിനെ പുതിയ ഒരു സുസൂക്ഷയുടെ അടുത്ത ഒരു തലങ്ങളിലേക്ക് നടത്തപ്പെടുന്ന ഒരു ദർശനമാണ് 6th അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്
and we see God leading as Isaiah in a special realm in his ministry and we see that in chapter 6
ഒരു വലിയ ദർശനമാണ് യെശയ്യാവ് കാണുന്നത്
and Isaiah sees a great vision
എന്താണ് യെശയ്യാവ് കാണുന്നത്
and what is it that he sees
സ്വർഗ്ഗത്തിലെ ദൈവത്തെ ആരാധിക്കുന്ന സറാഫുകൾ
he sees seraphim that worship God in heaven
അവർ രണ്ടുകൊണ്ട് മുഖം മൂടി
they cover their face with two wings
രണ്ടുകൊണ്ട് കാൽ മൂടി
they cover their feet with two of their wings
രണ്ടുകൊണ്ട് പറന്നു
and they fly with two of those wings
അവർ സർവശക്തനായ ത്രിയേക ദൈവത്തെ ആരാധിക്കുക
and they are worshiping the holy god the trinity
വല ആത്മീയമായ ദർശനത്തിൽ കൂടെ ദൈവത്തിന്റെ കാര്യ പരിപാടികളെ ഹല്ലേലൂയ തിരിച്ചറിയുവാൻ ഇന്ന് പകൽക്കാലം സഭ ഒരു മഹാ ദർശനമുള്ളവരായി മാറട്ടെ
and so let the church here today have a great vision to see how god works in the midst of his people
എങ്ങനെയാണ് ദൂതന്മാർ ദൈവത്തെ ആരാധിക്കുന്നത്
How is it that angels worship God?
അവർ രണ്ടുകൊണ്ട് മുഖം മൂടി
They cover their faces with two wings.
രണ്ടുകൊണ്ട് പാദം മൂടി
They cover their feet with two wings.
രണ്ടുകൊണ്ട് അവർ പറന്നു
And they fly with two other wings.
സൈന്യങ്ങളുടെ യഹോവേ നീ പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞു അവർ ദൈവത്തെ ആരാധിക്കുമ്പോൾ
and they worship God the Lord of hosts by saying Lord of hosts you are holy holy holy
കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ചതായിട്ടുള്ള ദൈവമക്കളെ ഇന്ന് പകൽക്കാലം നാം ഓരോരുത്തരും മുഖം മറച്ചല്ല ദൈവത്തെ ആരാധിക്കുന്നത് മുഖം കുനിച്ചല്ല ദൈവത്തെ ആരാധിക്കുന്നത്
Dear believers who have been redeemed by the precious blood of Jesus Christ we do not worship him by covering our faces and we do not worship him by bowing our heads instead
കൃപാസനത്തിലേക്ക് നമ്മൾ അടുത്തു വന്ന്
and we come before the throne of mercy throne of grace
അപ്പാ പിതാവേ എന്ന ധൈര്യത്തോടെ അവനെ മഹത്വപ്പെടുത്തുവാൻ. ഹല്ലേലൂയ. ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്ന പദവിയെ ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തെ ഇന്ന് പകൽക്കാലം ഒന്ന് സ്തുതിക്കാം.
കോൺഫിഡന്റ്ലി കോളിംഗ് ഹിം അബ്ബ ഫാദർ, ലെറ്റ് us worship him together today.
ഈ ദർശനം യെശയ്യാവ് കണ്ടു കഴിഞ്ഞപ്പോൾ,
and when Isaiah saw this vision,
യെശയ്യാവിന്റെ ജീവിതത്തിൽ വന്നതായിട്ടുള്ള മാറ്റങ്ങളെ നമുക്ക് കാണുവാനായിട്ട്,
and we are able to see the changes that were brought forth in Isaiah's life because of this.
എനിക്കയ്യോ കഷ്ടം എന്ന് പറഞ്ഞ് ഈ വലിയ പ്രവാചകൻ ഹല്ലേലൂയ പറയുകയാണ്.
And Isaiah declares to himself, woe is me, this major prophet, he says to himself.
നമ്മുടെ ഓരോരുത്തരെയും ഓരോരുത്തരുടെയും ആത്മീയതയുടെ മാനദണ്ഡം എന്ന് പറയുന്നത് അടുത്തിരിക്കുന്ന ആളുകളല്ല.
And a way to measure ourselves is not by our spiritual selves, is not by the person who sits next to us.
നമ്മുടെ ഓരോരുത്തരെയും ആത്മീയതകളെ എങ്ങനെ അളക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വർഗവുമായിട്ട് നാം താരതമ്യം ചെയ്യുമ്പോഴാണ്.
And so how do we measure our spirituality or our walk with God is when we see ourselves in the light of heaven.
യെശയ്യാ പ്രവചനം 1 മുതൽ 5 വരെ നമ്മൾ വായിക്കുമ്പോൾ,
and when we read Isaiah chapters 1 through 5,
ഇസ്രായേൽ ജനത്തെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന വിമർശിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു യെശയ്യാവിനെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്.
And we see Isaiah who is proclaiming war, who is judging the people of Israel.
അതിന്റെ ഒന്നാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ,
when we come to chapter 1,
അതിന്റെ 5-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ,
and when we read verses 5 and 6,
നമ്മൾ വിഭട്ടം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞു പോകാം. തല മുഴുവനും ദീനം.
And from the sole of the, even from the sole of the foot to the head, there is no soundness in it.
ഹൃദയം മുഴുവനും രോഗം പിടിച്ചിരിക്കുന്നു.
And your heart is faint.
അടിതൊട്ടു മുടി വരെ ഒരു സുഖവുമില്ല.
And so from the sole of the foot even to the head there is no soundness in it.
മുറിവും ചതവും പഴുത്ത വ്രണവും,
wounds and bruises and putrefying sores,
അവയെ ഞെക്കി കഴുകിയിട്ടില്ല.
And they have not been closed or bound up.
വെച്ചു കെട്ടിയിട്ടില്ല.
Or bound up.
എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടുമില്ല.
Or soothed with ointment.
ചുരുക്കി പറഞ്ഞാൽ ഒരു നേഴ്സും ഒരു ഡോക്ടറും വന്നിട്ടില്ല.
And so in short there is no nurse or doctor there.
Praise God.
Amen. Hallelujah.
എന്നിട്ട് ഈ യെശയ്യാവ് പറയുകയാണ്.
And then Isaiah says, And Isaiah proclaims, woe is them.
അനീതിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്.
And so they are speaking of unrighteousness.
തന്നെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടുന്നു.
And he is not speaking anything about himself.
Praise God.
Hallelujah.
എന്നാൽ ആറാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരും.
But when we come to chapter 6,
അവർക്ക് അയ്യോ കഷ്ടം അയ്യോ കഷ്ടം എന്ന് വിളിച്ചു പറഞ്ഞ യെശയ്യാവ് പറയാണ് എനിക്ക് അയ്യോ കഷ്ടം.
The same Isaiah who proclaimed woe is you, woe is them, he proclaims to himself, woe is me, woe is me.
നമ്മൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്,
one thing we need to understand for ourselves,
നമ്മൾ ആരാധനയ്ക്ക് നമ്മൾ കടന്നു വരുമ്പോൾ,
and when we come to worship God,
നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ തെറ്റുകളെ പോരായ്മകളെ ഒക്കെ കണ്ട് ഉണരുവാനായിട്ട് നമുക്ക് കഴിയണമെങ്കിൽ,
when we have to awaken by understanding our shortcomings and our sins and our evil,
ദൈവ ദർശനം നമ്മൾ പ്രാപിച്ചു,
we need to receive God's vision.
ദൈവത്തിന്റെ വിശുദ്ധി എന്താണെന്ന്, അല്ലെങ്കിൽ ദൈവത്തിന്റെ തേജസ് എന്താണെന്ന് ആത്മാവിൽ കൂടെ ദർശിച്ചാൽ മാത്രമേ നമ്മുടെ കുറവുകളെ നമുക്ക് കണ്ടുപിടിക്കുവാനായിട്ട് കഴിയൂ.
And we are only able to identify these shortcomings in our lives by seeing through our spiritual eyes as God gives us grace, his holiness and his glory.
ദൈവത്തിന്റെ ദർശനം ദൈവത്തിന്റെ വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ കുറവ് വശങ്ങളെ നമുക്ക് കണ്ടുപിടിക്കാം.
And so we are able to identify those shortcomings and that evil in our lives by receiving the vision from God and understanding his holiness.
അല്ലാത്തപക്ഷം നമുക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി നമുക്ക് ഇരിക്കാം.
Otherwise we will be sitting there pointing fingers at others.
ഇവിടെ യെശയ്യാവ് പറയുകയാണ്.
And here Isaiah says,
എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ.
My eyes have seen the Lord of hosts.
നമ്മൾ ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ,
and when we come to worship God,
കാണേണ്ടവനെ നമ്മൾ കാണണം.
We should be able to see that which we are to see.
ഞാനും നിങ്ങളും അന്യോന്യം കാണുന്നതിനേക്കാൾ ഉപരിയായി,
and you and me in more than what we are able to see amongst ourselves,
നമ്മുടെ നടുവിൽ കടന്നു വന്ന അദൃശ്യനായ ത്രിയേക ദൈവത്തെ ആത്മാവിൽ കണ്ടുകൊണ്ട് ദൈവത്തെ ആരാധിപ്പാൻ ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് നമുക്ക് കഴിഞ്ഞാൽ,
and if you are able to see the invisible God who is among us and the one, the Trinity who is among us,
ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയത്തിന്റെ ദൃഷ്ടികളൊന്ന് പ്രകാശിക്കട്ടെ.
And so may the eyes of our heart be enlightened.
നമ്മുടെ ഓരോരുത്തരുടെയും പരമാർത്ഥ മനസ്സ് ഒന്ന് ഉണരട്ടെ.
And so may our minds be awakened.
നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടൊന്ന് ബലം പ്രാപിക്കട്ടെ.
And so may our inner man be strengthened. Amen.
അപ്പോൾ യെശയ്യാവ് തന്റെ ജീവിതത്തിലെ പാപങ്ങളെ കുറിച്ച്,
and so when Isaiah considers the sins in his life,
തന്റെ അകൃത്യങ്ങളെ കുറിച്ച് ബോധം വന്ന്,
when he understood his transgressions,
ദൈവസന്നിധിയിൽ തന്നെ തന്നെ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ,
and when he had submitted himself in the presence of God,
സ്വർഗത്തിൽ നിന്ന് ഒരു തീക്കനലുമായി ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന ദൈവദൂതൻ യെശയ്യാവിന്റെ അടുക്കലേക്ക് പറന്നു വരികയാണ്.
And a seraphim that worshiped God flew to Isaiah with a live coal in his hand, took the tongs from the altar.
ആരാധനയ്ക്ക് നമ്മൾ കടന്നു വന്നിട്ട് വെറുതെ നമ്മൾ മടങ്ങി പോകരുത്.
And so when we come to worship God, we should not leave empty handed.
പാട്ട് പാടിയിട്ട് മടങ്ങി പോകരുത്.
We should not leave by just singing.
സാക്ഷ്യം പറഞ്ഞിട്ട് നമ്മൾ മടങ്ങി പോകരുത്.
We should not just leave by saying our testimony.
ഒരു സ്വർഗീയമായ ദർശനം പ്രാപിച്ച് മടങ്ങി പോകുവാൻ എല്ലാവരെയും കുറിച്ച് ദൈവം ആഗ്രഹിക്കുകയാണ്.
So God desires that we should all leave by having a heavenly glimpse, a heavenly vision.
നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം.
And shall we all worship God? Shall we all praise him? Instead.
ഈ പറയുന്ന കാര്യം നമുക്ക് ഒരു സൺഡേ ലഭിക്കുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ.
And so the gist of all this is this Sunday that we receive is to worship God and to glorify him.
നമ്മൾ ആരും വെറുതെ ഇരിക്കരുത്.
And so we should not be sitting simply.
അപ്പോൾ ദൂതൻ ദൈവാരാധന നിർത്തിയിട്ട്,
and so this seraphim stopping the worship of God,
ഒരു തീക്കനലുമായി പ്രവാചകന്റെ അടുക്കലേക്ക് വരികയാണ്.
And so he is coming with a live coal towards this prophet.
അല്ലയോ യെശയ്യാവേ, ഒന്നു മുതൽ അഞ്ചു വരെ പ്രവചിച്ചതായിട്ടുള്ളൊരു നാവല്ല നിനക്ക് ആവശ്യമായിരിക്കുന്നത്.
And so he says, Isaiah, the prophecy that you said with your tongue, that is not the tongue that you should have, that you prophesied from chapter
1 to 5.
And so this tongue is not enough for you for your future ministry.
സാധാരണ കണ്ണു പോരാ.
And you should, and it is not enough to have ordinary eyes.
സാധാരണ ചെവി പോരാ.
It is not enough to have ordinary ears.
ഒരു അഗ്നിയുടെ നാവ് നിനക്ക് ആവശ്യമാണ്.
And you need to have a flaming tongue.
Hallelujah.
Hallelujah.
ഒരു ന്യൂ അനോയിന്റിംഗ്, ഒരു ന്യൂ റെവലേഷൻ നമുക്ക് ആവശ്യമാണ്.
ഒരു പുതിയ അഭിഷേകം നിനക്ക് ആവശ്യമാണ്.
പ്രൈസ് ഗോഡ്.
Hallelujah.
ഒരു അഗ്നിയുടെ അഭിഷേകം നമുക്ക് ആവശ്യമാണ്.
And you need to have an anointing of fire.
നമ്മുടെ കരങ്ങൾ അടിച്ച് ദൈവത്തെ ഒന്ന്
മഹത്വപ്പെടുത്തി. And so shall we.
ദൈവത്തെ ഒന്ന് സ്തുതിച്ച്.
Hallelujah. Stotram, stotram, stotram.
ഒരു ന്യൂ അനോയിന്റിംഗ്.
Stotram, stotram, stotram.
ഒരു ന്യൂ റെവലേഷൻ.
Hallelujah. Stotram, stotram, stotram.
നമുക്ക് ആവശ്യമായിരിക്കുന്നു.
Amen.
Glory to God. Hallelujah.
Stotram.
ഈ സ്വർഗത്തിലെ തീ യെശയ്യാവിന്റെ ആദരങ്ങളിൽ സ്പർശിച്ചതിനു ശേഷം.
And so when this heavenly fire touched the tongue of Isaiah,
തുടർന്നുള്ള 7 മുതൽ 66 വരെയുള്ള അധ്യായങ്ങൾ യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രവചിക്കുവാനായിട്ട് തുടങ്ങി.
And so Isaiah prophesies about Jesus Christ in the following chapters from 7 to 66.
ഏഴാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ,
when we read chapter 7,
യെശയ്യാവ് പ്രവചിക്കുകയാണ്.
Isaiah prophesies,
കന്യാ ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും.
And the virgin will be with child and give birth to him.
ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും.
And he will be called Emmanuel, meaning God with us.
അവൾ യേശു തമ്പുരാന്റെ കന്യകാ ജനനത്തെ കുറിച്ച് യെശയ്യാവ് അഗ്നിദേവിൽ കൂടെ പ്രവചിച്ചു.
And so Isaiah prophesies about the virgin birth of Jesus Christ through the tongue that God had touched.
ഒമ്പതാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ,
we see in chapter 9,
യെശയ്യാവ് തന്റെ നാവിൽ കൂടെ പ്രവചിക്കുകയാണ്.
Isaiah speaks and prophesies,
നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു.
We have been given a son.
ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും.
And the government will be upon his shoulder.
അവൻ അത്ഭുതമന്ത്രി.
And his name will be called Wonderful.
അവൻ വീരനാം ദൈവം.
Counselor, Mighty God.
അവൻ നിത്യപിതാവ്.
Everlasting Father.
സമാധാന പ്രഭു.
A Prince of Peace.
ഇങ്ങനെ തന്റെ നാവിൽ കൂടെ തൻ പ്രവചിക്കുവാനായിട്ട് തുടങ്ങി.
And so Isaiah started to proclaim and to prophesy with his tongue.
ഈ അഗ്നി നാവിൽ കൂടെ പ്രവചിച്ച അല്ലെങ്കിൽ വെളിപ്പെട്ടു വന്ന അധ്യായമാണ് യെശയ്യാ പ്രവചനം 53 അധ്യായം.
And so through this fiery tongue was revealed Isaiah chapter 53.
എത്യോപ്യ രാജ്യയുടെ ഭണ്ഡാര വിചാരകനായ ഷണ്ണൻ.
And so a eunuch from the kingdom of the queen of Ethiopia,
യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചു.
And he accepted Jesus Christ as his personal savior.
സ്നാനപ്പെട്ട.
And he took the waters of baptism.
തന്റെ ദേശത്തേക്ക് സ്വദേശത്തേക്ക് സന്തോഷത്തോടെ തൻ മടങ്ങി പോയി.
And he is returning to his home country.
ഈ 53 അധ്യായം യെശയ്യാ പ്രവചനം 53 അധ്യായമാണ് താൻ വായിച്ച് ദൈവത്തെക്കുറിച്ച് യേശുവിനെക്കുറിച്ച് മനസ്സിലാക്കിയത്.
And he was reading this very chapter Isaiah 53 and meditating upon it as he was returning to his home country.
ഇന്ന് പകൽക്കാലം ഞാൻ ഒരു കാര്യം പറയട്ടെ.
And so this afternoon may I share something.
KPC Church ഒരു അഗ്നിയുടെ ആരാധന നമുക്ക് നടക്കേണ്ടത് ആവശ്യമാണ്.
And so it is very vital that the church of KPC should be able to worship God in a fiery tongue.
ആത്മാവിലുള്ള ഒരു ആരാധന നടക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു.
And it is very vital that we need to worship God in the spirit. Amen.
പ്രവചന ശുശ്രൂഷ നടക്കേണ്ടതായിരിക്കുന്നു.
And so the ministry of prophecy should be revealed amongst us.
രോഗശാന്തി ശുശ്രൂഷ നടക്കേണ്ടതായിരിക്കുന്നു.
And it is needed that healing should be revealed through him among
ഈ തലമുറ പ്രവചിക്കുന്ന തലമുറയായി മാറേണ്ടതായിരിക്കുന്നു.
And so this generation should be a generation that prophesies.
ഇന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും, ഇൻ ദ നെയിം ഓഫ് ജീസസ് അതങ്ങനെ സംഭവിക്കട്ടെ.
May we be able to say in the name of Jesus that will come to pass. Amen.
അപ്പോസ്തല പ്രവൃത്തികൾ രണ്ടാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ,
we need to turn our attention to Acts chapter 2.
കാത്തിരുന്നവരുടെ മേൽ,
those who waited upon him,
അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവരുടെ മേൽ പതിഞ്ഞു.
And the tongues that were of fire that were split came and rested upon them.
നമ്മൾ പുറകോട്ടം തിരിഞ്ഞു നോക്കിയാൽ,
when we turn back,
എന്തുകൊണ്ട് ഒന്നാം നൂറ്റാണ്ടിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു.
Why is it that miracles happened in the olden church?
അഗ്നിനാവിൽ നിന്ന് പുറപ്പെട്ട തീയുടെ വാക്യങ്ങളായിരുന്നു അവ.
And so the verses that came out of their mouth came out as tongues of fire by the power of the Holy Spirit.
അതാണ് പത്രോസും യോഹന്നാനും അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ മനുഷ്യനോട് പറയാനെ, നസറേനായ യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞു.
And so that is why Peter and John were able to tell to the man who was born lame from birth, in the name of Jesus of Nazareth, rise up and walk.
അപ്പോസ്തലന്മാരുടെ കാലയളവിൽ,
and in the times of the apostles,
അവർ ഇരുന്നിരുന്ന സ്ഥലം കുലുങ്ങുവാനായിട്ട് ഇടയായി.
And so the place where they were seated began to shake.
അതാരും പിടിച്ചു കുലുക്കിയതല്ല.
And it was not someone who, you know, took hold of it and shook it.
അവരുടെ അധരത്തിൽ നിന്നും പുറപ്പെട്ട അഭിഷേകത്തിന്റെ അഗ്നിയുടെ പ്രാർത്ഥനയുടെ ശക്തിയാണ് അവരെ കുലുക്കിയത്.
And so it was only because of the prayer that came out of the anointing from their mouths.
ഞാൻ ഇവിടെ നിർത്തട്ടെ, കാരണം നമ്മുടെ സമയം നമ്മൾ തീർന്നിരിക്കുകയാണ്.
And I'm ending right here because the time is done.
Glory Jesus.
Hallelujah.
നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം.
So shall we all rise?
നമ്മുടെ നാവിൽ ഒരു അഗ്നിയുടെ സ്പർശനം നമുക്ക് ആവശ്യമാണ്.
And it is vital that we should be able to have a touch on our tongue from the Holy Spirit.
ഈ ടച്ച് നമുക്കുണ്ടായേ മതിയാകട്ടെ.
It is necessary that this touch, we must receive it.
ഇത് നമുക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ,
and when this comes to pass,
നമ്മുടെ ജീവിതത്തിലെ തെറ്റുകൾ കുറ്റങ്ങൾ പോരായ്മകൾ നമുക്ക് കണ്ടുപിടിക്കുവാനാണ്.
And so we will be able to see all the shortcomings and sins and transgressions in our lives.
എത്ര പേർ ഇന്ന് പകൽക്കാലം അതിനു വേണ്ടി ആഗ്രഹിക്കും?
Amen. Who among us desires it?
കർത്താവേ, എനിക്ക് അവിടുത്തെ ആത്മീയതയുടെ ഒരു സ്പർശനം ആവശ്യമാണ്.
Jesus, I need your touch.
You are holy. നീ പരിശുദ്ധനാണ്. നീ പരിശുദ്ധനാണ്. നീ പരിശുദ്ധനാണ്. പരിശുദ്ധനായ ദൈവത്തിന്റെ സാന്നിധ്യത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. പകൽക്കാലം ദൈവത്തെ ആരാധിപ്പനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. ഗ്ലോറി ജീസസ്. ഇന്ന് പകൽക്കാലം നമ്മുടെ മുമ്പിൽ ചിലത് കുരുങ്ങിക്കിടക്കുന്നുണ്ട്. ഗ്ലോറി ജീസസ്. അത് നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. പ്രൈസ് ഗോഡ്. അബ്രഹാം തൻ്റെ മകനെ യാഗമായിട്ട് അർപ്പിക്കുവാനായിട്ട് വിറകിൻ മീതെ തന്നെ കിടത്തിയപ്പോൾ, ഇസാക്കിനെ കിടത്തിയപ്പോൾ, ഗ്ലോറി, ആ മകനെ ഇറക്കുവാൻ വേണ്ടി കത്തിയെടുത്തപ്പോൾ, ഹല്ലേലൂയ, ദൈവം അബ്രഹാമിനോട് പറയാണ്, അബ്രഹാമേ ബാലന്റെ മേൽ കൈവെക്കരുത്, ബാലന്റെ മേൽ കൈവെക്കരുത്. ജീസസ്. അപ്പോഴും അബ്രഹാം ഈ കുരുങ്ങിക്കിടക്കുന്ന ആടിനെ കാണുന്നില്ല. സാധാരണയായി ഒരാട് കുരുങ്ങിക്കിടന്നു കഴിഞ്ഞാൽ അത് സൗണ്ട് വെക്കും, ശബ്ദം വെക്കും. ദൈവത്തിൻ്റെ പരിപാടികളും ദൈവത്തിൻ്റെ പ്രൊവിഷനൊക്കെ ഈ രീതിയിലാണ് നടക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ചിന്തയെ തോന്നാത്തത്, കണ്ണുകൊണ്ട് കാണാത്തത്, ഗ്രഹിക്കാത്തത് പ്രവർത്തിക്കുന്നവനാണ് ദൈവം. പ്രൈസ് ഗോഡ്. മകന് പകരം ആ ആടിനെ പിടിച്ച് യാഗമർപ്പിച്ചു. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവിൽ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ചിലത് കുരുങ്ങിക്കിടക്കുന്നു. നമുക്ക് ഒരാജ്ഞയുടെ സ്പർശനം ആവശ്യമാണ്. ഒരു കരസ്പർശനം നമുക്ക് ആവശ്യമാണ്. ഗ്ലോറി ജീസസ്. എനിക്കയ്യോ കഷ്ടം എന്ന് അവർക്കയ്യോ കഷ്ടം എന്ന് വിളിച്ചു പറഞ്ഞ യെശയ്യാവിൻ്റെ ജീവിതത്തിൽ അഗ്നിയുടെ സ്പർശനമേറ്റപ്പോൾ താൻ തന്നെ തന്നെ കാണുവാനായിട്ടിടയായി. എനിക്കയ്യോ കഷ്ടം. നമ്മുടെ കുറവുകളെ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. അഗ്നിയുടെ സ്പർശനം നമ്മുടെ ജീവിതത്തിൽ ഒന്നേക്കട്ടെ. എങ്കിൽ നമ്മുടെ ജീവിതത്തിലെ തെറ്റുകൾ, പോരായ്മ, കുറവുകൾ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിയും. ഇന്ന് പകൽക്കാലം നമ്മളെ കേൾപ്പിച്ച ഈ ദൈവവചനത്തിൻ്റെ പാകെ നമ്മെ ഏൽപ്പിക്കാം. പാട്ടുകൾ പാടി ഹാലേലിയെ നമുക്ക് വീണ്ടും ദൈവത്തെ ആരാധിക്കാം. ആ സമയത്ത് നമുക്ക് സ്തോത്രാർച്ചയും കൂടെ അർപ്പിക്കാമല്ലോ. ഹാലേലിയ.